الحمد لله الواحد القهار الذي لم يلد ولم يولد ولم يكن له كفوا احد صلى الله على سيدنا محمد وعلى اله واصحابه اجمعين ان نريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب اشهد ان لا اله الا الله واشهد ان محمد رسول الله أعوذ بالله السميع العليم من الشيطان الرجيم وما كان لنبي أن يغل ومن يغل يأت بما غل يوم القيامة ثم توفى كل نفس ما كسبت وهم لا يظلمون أفمن اتبع رضوان الله كمن باء بسخط من الله ومأواه جهنم وبئس المصير صدق الله العلي العظيم ബഹുമാനരായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മള് സൂറത്ത് ആലു ഇംറാനിലെ 160 ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. ഇനി 40 ആയത്ത് കൂടിയാണ് ആ സൂറത്തിൽ പഠിക്കാനുള്ളത്. 200 ആയത്താണ് ആലു ഇംറാൻ സൂറത്തിൽ ഉള്ളത്. ഇൻഷാല്ലാ നമ്മളെ ക്ലാസ് ഏതാണ്ട് കുറച്ച് പിന്നിലാണെങ്കിൽ പിന്നീട് മേക്കപ്പ് ചെയ്ത് പോകാവുന്ന രൂപത്തിൽ ആ പറഞ്ഞ ഘടനയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അല്ലാഹു തുണക്കുമാറാകട്ടെ. ഉഹുദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ചർച്ചകളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ചർച്ച അത്ര വിശദമാകുന്നത് വളരെ വലിയ പാഠങ്ങളും വലിയ ഒരുപാട് വിഷയങ്ങളൊക്കെ അതിന്റെ അനുബന്ധമായി വിശ്വാസി സമൂഹത്തെ, മനുഷ്യ സമൂഹത്തെ അല്ലാഹു തആല അതിന്റെ പശ്ചാത്തലത്തിൽ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതാണ് ഈ സൂറത്തിന്റെ ഈ ഭാഗത്ത് ഇത്രയേറെ വിശദമായി തന്നെ ഇത് വിശദീകരിക്കും. ഇവിടെ മാത്രമല്ല വേറെയും ഭാഗത്തും വിശദീകരിക്കുന്നത്. സൂറത്ത് നിസായിലൊക്കെ ഇതിന്റെ ഭാഗങ്ങളുണ്ട്. ഇൻഷാല്ലാ അതിൽ നിന്ന് നമുക്കൊക്കെ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. വിശ്വാസി സമൂഹത്തിന് ഗ്രസിക്കാവുന്ന തെറ്റായ വിചാര വികാരങ്ങളെയൊക്കെ ശരിക്കും വിശകലനം ചെയ്യുന്നുണ്ട് ഈ ഭാഗത്ത്. ഇപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി ഇൻയൻസുറുക്കും അല്ലാഹു ഫലാ ഗാലിബലക്കും, നിങ്ങളെ അള്ളാഹു സഹായിക്കുന്ന പക്ഷം നിങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല. അതേസമയം വൈ അഹ്ദുലക്കും മന്ദല്ലരി എൻസുറുക്കും മിമ്പാദി, അവൻ നിങ്ങളെ കൈവിടുന്ന പക്ഷം അവന് പുറമെ ആരാണ് നിങ്ങളെ സഹായിക്കാനുള്ളത്. വാലല്ലാഹി ഫല തവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ അള്ളാഹുവിലാണ് ഭരമേൽപ്പിക്കേണ്ടത്. ഇനി മറ്റൊരു വിഷയം, മറ്റൊരു വിഷയമല്ല അവിടുത്തെ മറ്റൊരു ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചർച്ച. അതെന്താണെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയെ സംബന്ധിച്ച് മുനാഫിക്കുകളും ദുർബല വിശ്വാസികളുമായ ചില ആളുകൾ തെറ്റായ ചില വിചാരങ്ങൾ വെച്ച് പുലർത്തും, മോശം വിചാരം വെച്ച് പുലർത്തും. അതിനെ സംബന്ധിച്ച ഒരു കൈകാര്യം ചെയ്യലാണ് ഇനിയുള്ള ആയത്തിൽ. അതെന്താണെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വനീമത്ത് മുതലുകൾ കൃത്യമായി വീതം വെക്കുകയില്ല, തങ്ങൾക്കത് വേണ്ടതുപോലെ ലഭിക്കുകയില്ല എന്നൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാട്. ഈ ഷമീം സാഹിബിന്റെ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതി കാണിച്ചാൽ എനിക്ക് സംതൃപ്തിയാണ്. റെക്കോർഡിംഗ് നടക്കുന്നില്ല എന്നാണ് ഇവിടുന്ന് നോക്കിയപ്പോ കണ്ടത്. റെക്കോർഡിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോ ആ വനീമത്ത് മുതൽ ശരിയായ വിധത്തിൽ വിതരണം ചെയ്യപ്പെടുകയില്ല എന്ന് പിന്നെ ഒരു ധാരണ ചില ആളുകൾക്കിടയിലുണ്ടായി. അതായത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ബദർ യുദ്ധത്തില് ചില ആളുകൾക്ക് അവരെടുക്ക് കിട്ടിയ വനീമത്ത് മുതൽ സ്വയം എടുക്കാൻ അനുവാദം കൊടുത്തു. അതേപോലെ ബദറിൽ കിട്ടിയ ചില വനീമത്ത് മുതലുകൾ ശരിയായി വിതരണം ചെയ്തില്ല എന്ന് മുനാഫിക്കുകൾ അടക്കം പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഈ ഒരു ചെറിയ ധാരണ ദുർബല വിശ്വാസികളായ ചിലരുടെ മനസ്സിൽ വന്നു പിരിയുകയും അതാണ് അവരെ ഒരു പരിധിവരെ ഈ പറയുന്ന മറ്റേ മലമുകളിൽ നിർത്തിയപ്പോൾ അവിടെ നിൽക്കാതെ പിന്തിരിഞ്ഞു പോകാൻ അവരെ കാരണമാക്കിയതും അതാണ്. ആളുകളൊക്കെ അനിമത്ത് മുതലുകൾ ശേഖരിക്കുകയാണ്, തങ്ങൾക്ക് കിട്ടാതെ വരുമോ എന്ന ഒരു പേടി, എന്ന ഒരു ധാരണ അവരുടെ മനസ്സിൽ വരും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ മനസ്സിൽ വന്നു, അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്, പലരും പിന്തിരിഞ്ഞു പോയത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് അടുത്ത ആയത്തിൽ ശരിയെ മനസ്സിലാവും. ഒമാക്കാന ഉണ്ടാകയില്ല, ഉണ്ടാകാവതല്ല, ലി നബിയൻ ഒരു നബിക്കും ഉണ്ടാകാവത ഒമയ്യവലിൽ ആർ വഞ്ചിച്ചെടുക്കുന്നുവോ എത്തി അവൻ വരും, ബിമാ അല്ല അവൻ വഞ്ചിച്ചെടുത്തതുമായി, യൗമൽ ഖിയാമത്തി ഖിയാമത്ത് നാളിൽ, സുമ്മത്തു വഫ പിന്നീട് പൂർണമായി നൽകപ്പെടും, കുല്ലു നഫ്സിൻ ഓരോ ആത്മാവിൽ, മാ കസബത്ത് അത് സമ്പാദിച്ചത്, വഹും ലാ യുളമൂൻ അവർ അക്രമിക്കപ്പെടുകയില്ല. വീഡിയോ ഒക്കെ ഒന്ന് എല്ലാരും ശ്രദ്ധിക്കാ, ചിലരുടെ വീഡിയോ അശ്രദ്ധമായിട്ടുണ്ട് എന്ന് പറയുന്നു, ശ്രദ്ധിക്ക. ഒമാക്കാലി നബിയൻ ഒരു നബിക്കും ഉണ്ടാകാവതല്ല, അയ്യവുല്ല വഞ്ചിച്ചെടുക്കുക എന്നത് ഒരു നബിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല, ശരിയല്ല, അങ്ങനെ ഉണ്ടാവുകയില്ല. അങ്ങനെ ആരെങ്കിലും വഞ്ചിച്ചാൽ, വഞ്ചിച്ചെടുക്കുന്നുവോ അവൻ അതുമായി ഖിയാമത്ത് നാളിൽ വരും. സുമ്മ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത്ത്, പിന്നെ ഓരോ ആത്മാവും അവർ സമ്പാദിച്ചത് അവർക്ക് പൂർണമായി നൽകപ്പെടും, നിറവേറ്റി കൊടുക്കും. വഹും ലാ യുളമൂൻ അവരാകട്ടെ അക്രമിക്കപ്പെടുകയില്ല, അനീതി കാണിക്കപ്പെടുകയില്ല. അപ്പൊ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പോലും വഞ്ചന നടത്തുമെന്ന് ചില ദുർബല വിശ്വാസികളായ ആളുകൾ വിശ്വസിച്ചു പോയി, ആ ധാരണ അവരിൽ വന്നുപെട്ടു. അപ്പൊ അതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞത്, ഒരിക്കലും ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വഞ്ചന നടത്തുക എന്ന് പറയുന്നത് ഒരിക്കലും ആ പ്രവാചകന് യോജിച്ചതല്ല. അങ്ങനെ പ്രവാചകന്മാരെ കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നത് എത്രമാത്രം മോശമായ ഒരു കാര്യമാണ് എന്ന നിലക്കാണ് ഖുർആൻ ഇവിടെ ശരിയെ. അല്ല യഹുല്ലു എന്നാണ്, അല്ല എന്ന് പറഞ്ഞാൽ വെട്ടിപ്പ് നടത്തുക, അല്ല യഹുല്ലു ഉലൂല് വഞ്ചന എന്നുള്ള വെട്ടിപ്പ് എന്നുള്ളതാണ്, അതാണ് ആ പദത്തിൽ നിന്നാണ് അല്ല എന്ന വാക്ക് വന്നത്. അല്ല ഒമൈ യഹുലുൽ, അങ്ങനെ ആരെങ്കിലും വെട്ടിപ്പ് നടത്തിയാലോ ആ നടത്തിയ മുതലേറ്റായിരിക്കും ഖിയാമത്ത് നാളില് ഹാജരാക്കപ്പെടുക. ഇത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കുറിച്ചാണ് സഹാബാക്കൾ വലിയ വിശ്വാസവും പ്രവാചകനോട് അതിരറ്റ സ്നേഹവും അങ്ങേയറ്റത്തെ കടപ്പാടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് സഹാബാക്കൾക്ക് ഉണ്ടായിരുന്നു. പ്രവാചകന്റെ ഒരു വ്യക്തിപ്രഭാവം തന്നെയായിരുന്നു ഇസ്ലാമിന്റെ പ്രചാരണത്തിന്റെ വലിയൊരു ഘടകം. കാരണം പ്രവാചകൻ വിശ്വസ്തനായിരുന്നു, നന്മ നിറഞ്ഞ വ്യക്തിയായിരുന്നു, എല്ലാ അർത്ഥത്തിലും പ്രവാചകൻ വളരെ ഉന്നതമായിരുന്നു. അതേസമയം പ്രവാചകനെ ഇകഴ്ത്തുക എന്നതായിരുന്നു മുനാഫിക്കുകളുടെയും ഇസ്ലാം എതിരാളികളായ ആളുകളുടെയും ഒക്കെ വലിയൊരു താല്പര്യം. കാരണം പ്രവാചകനെ ഇകഴ്ത്തുക തങ്ങളുടെ നേട്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും സഹായകമാണെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് വിശ്വാസികളിൽ തെറ്റായ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കാൻ വേണ്ടി മുനാഫിക്കുകളൊക്കെ ഈ പ്രവാചകനെതിരെ പറയുക എന്നത് സർവ്വസാധാരണയായിട്ട് കാണുന്നു. മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കെതിരെ പ്രചാരണം നടത്തിയിരുന്നു. പിന്നീട് മുനാഫിക്കുകൾ ഇപ്പൊ നമുക്ക് അഹ്സാബ് യുദ്ധത്തിലും കാണാം, മാ വാദന അള്ളാഹു റസൂലുഹു, അള്ളാഹു അവന്റെ റസൂലും ഇല്ല, ഉറൂറ വഞ്ചനയല്ലാതെ കാണിച്ചിട്ടില്ല എന്നൊക്കെ അവർ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോ യഥാർത്ഥത്തിൽ ഇവിടെ ഖുർആൻ പഠിപ്പിക്കുന്നത് നബിയോടുള്ള ഒരു അവിശ്വാസം നിങ്ങൾ രേഖപ്പെടുത്തുന്നത് ഒരിക്കലും ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ഒക്കെ പറ്റുക, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഉഹുദ് യുദ്ധത്തിൽ അനുസരണക്കേട് കാണിച്ച ആളുകളോട് തങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോ അവർ മറ്റു പല കാരണം പറഞ്ഞ കൂട്ടത്തിൽ നബി അവരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് അനീമത്ത് മുതൽ ശരിയായി വീതിച്ച് തരൂല നിങ്ങൾ വിശ്വസിച്ചുല്ലേ, ഞാൻ നിങ്ങളെ പറ്റിച്ചു കളയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു അല്ലേ എന്ന് പ്രവാചകൻ പറയുന്നു. ഇവിടെ ഖുർആൻ മറ്റൊരു കാര്യവും കൂടി പറയുന്നു, ഒരു പ്രവാചകന് ഒരിക്കലും ഭൂഷണമല്ല എന്ന് മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഉണ്ടാക്കിയ ഏറ്റവും വലിയൊരു വിപ്ലവം, ഈ പ്രവാചകന്റെ ഏറ്റവും വലിയൊരു അധ്യാപനം ഒരു സംഗതിയും വഞ്ചന നടത്തരുത് എന്ന സംഗതിയാണ്. പൊതു മുതലിനോട് ഏറ്റവും അങ്ങേയറ്റത്തെ സൂക്ഷ്മത വെച്ച് പുലർത്തണം. ഇപ്പളാ റെക്കോർഡിംഗ് ആയിട്ടുള്ളൂ അല്ലേ, ഞാൻ കുറെ നേരമായി പറ പൊതുമുതലിനോട് ഏറ്റവും വലിയ സൂക്ഷ്മത വെച്ച് പുലർത്തണം എന്ന് വളരെ കൃത്യമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്റെ അനുചരന്മാരെ ഉത്ബോധിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. പൊതുമുതലിനോട് അങ്ങേയറ്റത്ത സൂക്ഷ്മത വെച്ച് പുലർത്തണം. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു സമൂഹത്തെ തന്നെ വളർത്തിയെടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരിക്കൽ സകാത്ത് പിരിക്കാൻ വേണ്ടി ഇബ്നുൽ ഉത്ബ എന്ന് പറയുന്ന ഒരു സഹാബിയെ അസദ് ഗോത്രത്തിലെ കയച്ചു. അങ്ങനെ അദ്ദേഹം സക്കാത്തൊക്കെ പിരിച്ചു കൊണ്ടുവന്നു, സക്കാത്തൊക്കെ പിരിച്ചു കൊണ്ടുവന്നിട്ട് സക്കാത്തിന്റെ പൊതിലുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഏൽപ്പിച്ചു. കൂട്ടത്തിൽ ഒരു പൊതി ഉണ്ടായിരുന്നു, ആ പൊതി ചൂണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, അതെ എനിക്ക് സക്കാത്ത് പിരിക്കാൻ പോയപ്പോ ഒരാൾ തന്ന ഹദിയയാണ്, സമ്മാനമാണ്, ഇത് സക്കാത്തിന്റെ മുതലല്ല. സത്യസന്ധമായി തന്നെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് അവിടെ പോയപ്പോ ആരോ കൊടുത്ത ഹദിയയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അതിനെ അങ്ങനെ സ്വീകരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, നീ പിന്നെ വീട്ടിൽ പോയിരുന്നാല്, നീ എന്റെ ഉമ്മാടെ വാപ്പാടെ വീട്ടിലിരുന്നാൽ നിനക്ക് ഇത് കിട്ടുമോ? സക്കാത്തിന്റെ പണിക്ക് പോയപ്പോ കിട്ടിയതല്ലേ, ആ പാരിതോഷികം യഥാർത്ഥത്തിൽ സക്കാത്തിൽ തന്നെ ചേർക്കണം. പ്രവാചകൻ മിമ്പറിൽ കയറിയിട്ട് അതിഗൗരവത്തോടു കൂടി പറയാണ്, സക്കാത്ത് പിരിക്കാൻ ഒരാളെ പറഞ്ഞിട്ട് അദ്ദേഹം സക്കാത്ത് കൊടുത്തിട്ട് പറയാണ് ഈ പൊതി എന്റേതാന്ന് പറയും. നിങ്ങൾ ആലോചിക്കണം, ഇത്തരം കൃത്രിമത്വം കാണിക്കുന്ന വഞ്ചിച്ചെടുക്കുന്നതൊക്കെ വലിയ പാപവുമായി പേറിക്കൊണ്ടായിരിക്കും പരലോകത്ത് ഹാജരാക്കപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയാണ് ചെയ്തത്. അത്രയും, കാരണം അദ്ദേഹത്തിന് കിട്ടിയ അതിയെ പോലും, അതുകൊണ്ടാണ് നമ്മളിപ്പോ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരൊന്നും പാരിതോഷികം പഠിക്കാനും പാടില്ല, കൈക്കൂലി നിന്നിട്ടല്ല, പാരിതോഷികം പഠിക്കാനും പോലും പാടില്ല. അത് ആദ്യം 1400 വർഷം മുമ്പ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചു. ഇത് നമുക്ക് സഹാബക്കൾ പ്രവാചകൻ പഠിപ്പിച്ച അനുചരന്മാരുടെ ജീവിതത്തിലേക്ക് കാണാൻ കഴിയും. നമുക്ക് പഠിക്കേണ്ട ഒരു വലിയ പാഠമാണ്, വഞ്ചിച്ചെടുക്കണ മുതലേറ്റ് നമ്മൾ പരലോകത്ത് എത്തേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നുണ്ട്, ചിലർ ഒട്ടകത്തിനെ, ശബ്ദം ഉണ്ടാക്കുന്ന ഒട്ടകത്തിനെ, കുതിരയൊക്കെ തലയിൽ പേറ്റിയിട്ട് ഖിയാമത്ത് നാളിൽ വരും, എന്നെ സഹായിക്കാൻ ആരുണ്ട്? ആര് സഹായിക്കാൻ? തങ്ങൾ കട്ട മുതലും പേറിക്കൊണ്ടായിരിക്കും വരെ, വഞ്ചിച്ചെടുത്ത സംഗതിയുമായി പേറിക്കൊണ്ടായിരിക്കും ഖിയാമത്ത് നാളിൽ ഹാജരാക്കപ്പെടുക എന്ന് പഠിക്കുന്നത്. അതുകൊണ്ട് സഹാബാക്കളൊക്കെ അതീവ സൂക്ഷ്മത പൊതുമുതലിനോട് കാണിച്ചിരുന്നു. നമ്മൾ പലപ്പോഴും ഈ പുതലും പുതുമുതലിനോട് അതീവ സൂക്ഷ്മത കാണിക്കാത്തൊരു നിലപാട് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. വളരെ സൂക്ഷ്മതയായിരുന്നു. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം ചരിത്രത്തിൽ, അദ്ദേഹം ഖജനാവിൽ നിന്നൊരു പിടി ധാന്യം അധികം എടുക്കുമ്പോൾ നാളെ അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്ന് ഭയന്നിരുന്നു. തനിക്ക് എന്നും കിട്ടുന്ന ധാന്യമണിയിൽ നിന്ന് അരിഷ്ടിച്ച് ജീവിക്കാനുള്ള ധാന്യമാണ് അദ്ദേഹം ശമ്പളമായി വാങ്ങിച്ചിരുന്നത്. ഒരു ദിവസം അപ്പം തിന്നണമെന്ന ആഗ്രഹം ഭാര്യയോട് പ്രകടിപ്പിച്ചപ്പോ അപ്പം ഉണ്ടാക്കി ഭാര്യ കൊടുക്കുകയാണ്. അപ്പൊ അദ്ദേഹം സന്തോഷത്തോടു കൂടി തിന്നുമ്പോ ചോദിച്ചു, ഇത് എവിടുന്ന് കിട്ടി? അപ്പൊ നമുക്ക് ഓരോ ദിവസവും കിട്ടുന്ന ധാന്യത്തിൽ നിന്ന് ഒരുപിടി ധാന്യം മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ അപ്പം ഉണ്ടാക്കിയത്. അപ്പൊ അദ്ദേഹം പറയുന്നത് അതിന്റെ അർത്ഥം നമ്മൾ ഇതുവരെയും ഒരു പിടി ധാന്യം അധികം കഴിച്ചു എന്നാണ്, നമുക്ക് ആവശ്യമുള്ളതിൽ നിന്ന് ഒരുപിടി ധാന്യം അധികം വാങ്ങിക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് നാളെ മുതൽ ഒരുപിടി ധാന്യം കുറച്ചു വാങ്ങിയാൽ മതി. ഞാൻ ബൈത്തുൽമാലുകളെയൊക്കെ അവർ അത്രയും സൂക്ഷ്മതയോട് കൂടിയാണ് കൈകാര്യം ചെയ്തത്. നിയമത്ത് മുതലുകളെ എല്ലാം അതീവ സൂക്ഷ്മതയോട് കൂടിയാണ് കാണിച്ചത്. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് തന്നെ ഹാദിസിയ യുദ്ധത്തില് കിസ്ര രാജാക്കന്മാരുടെ അംഗവസ്ത്രങ്ങൾ തൊക്കെ കൊണ്ടുവന്നപ്പോ അത് മുഴുവൻ അതേപോലെ അവിടെ ഹാജരാക്കി. സുറാക്കയെ അംഗവസ്ത്രം അണിയിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രവചിച്ചു. അങ്ങനെ
ഉമർ റളിയല്ലാഹുവിനെ അദ്ദേഹത്തെ കിരീടമണിയിക്കുകയും വളാണിയിക്കുകയും ഒക്കെ ചെയ്തിട്ട് കുതിരപ്പുറത്ത് ഇങ്ങനെ മദീനയുടെ ചുറ്റും കൊണ്ടുപോയി. പാവ സുറാക്ക കരുതി അദ്ദേഹത്തിന് കൊടുക്കുന്നു. ഒരു നുള്ളു പോലും കൊടുക്കാതെ മുഴുവൻ അത് ബൈത്തുൽ മാലിലേക്ക് ചേർക്കണം. ഇതേപോലെ തന്നെ ഇമാം തബരി ഉദ്ധരിക്കുന്ന, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. മദാഇൻ യുദ്ധത്തില് ഒരു വലിയ വിലപ്പെട്ട ഒരു സാധനം ഒരു സഹാബിക്ക് ലഭിച്ചിട്ട് അത് ജക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാരെ കൊടുത്തേൽപ്പിച്ചു. അത്രയും വിലപ്പെട്ട, അദ്ദേഹത്തിന് അത് സ്വന്തം വെക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തോട് ഇവര് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ പേര് പറയില്ല, കാരണം നിങ്ങൾ എന്നെ പ്രശംസിക്കാൻ അതുവഴി ഞാൻ വലിയൊരു സേവനം ചെയ്തിരിക്കുന്നു എന്ന് പറയാനും അതുവഴി എന്റെ പരലോക പ്രതിഫലം അള്ളാഹുവിന്റെ പ്രീതി അള്ളാഹുവിന്റെ പ്രതിഫലം എനിക്ക് കുറക്കാനും വേണ്ടിയിട്ടല്ല, അതുകൊണ്ട് ഞാനിപ്പോ എന്റെ പേര് പറയുന്നില്ല. പക്ഷെ പിന്നീട് ഉദ്യോഗസ്ഥന്മാര് അദ്ദേഹം ആളുകളെ വിട്ടിട്ട് ആരാണ് അദ്ദേഹത്തെ രഹസ്യമായി അന്വേഷിച്ചു. ആമിർ ബിൻ അബു ഖൈസ് എന്ന് പറയുന്ന ആളായിരുന്നു അത് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയാണ്, ഇതെനിക്ക് വേണമെങ്കിൽ രഹസ്യമാക്കി എനിക്ക് എടുക്കാമായിരുന്നു, പക്ഷെ ഞാനത് അങ്ങനെയല്ല, അത് അവിടെ തന്നെ ഏൽപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ വഞ്ചിച്ചെടുത്തൊക്കെ വെറുതെ നമുക്ക് ഇവിടെ ദുനിയാവിൽ ഉപകരിക്കില്ല, പരലോകത്തൊക്കെ അത് വലിയ ഭാരമായി തീരും. ഉമർ ബിൻ അബ്ദുള്ള അസീസ് റളിയല്ലാഹുവിന് ബൈത്തുൽമാൽ അദ്ദേഹത്തിന്റെ രാജ്യത്ത് ശേഖരിക്കപ്പെട്ട ആപ്പിൾ കൂമ്പാരത്തിൽ നിന്ന് ഒരു മകൻ ഒരു ആപ്പിൾ എടുത്തപ്പോഴാണല്ലോ അത് പറിച്ചെടുത്ത് അതിലിട്ടത്. ഭാര്യയോട് അദ്ദേഹം പറഞ്ഞത്, എന്റെ മകന്റെ കയ്യിൽ നിന്ന് ആപ്പിൾ, കൊച്ചുമോന്റെ കയ്യിൽ നിന്ന് ആപ്പിൾ വാങ്ങുമ്പോ എന്റെ കരളിന്റെ കഷ്ണം പറിച്ചെടുക്കുന്ന വേദന ഞാൻ അനുഭവിച്ചു, പക്ഷെ ജനങ്ങളുടെ സമ്പത്തായ ആപ്പിൾ കൂമ്പാരത്തിൽ നിന്നൊരു ആപ്പിൾ മരണാധികാരിയുടെ മകനെന്ന അവകാശം ഉപയോഗപ്പെടുത്തി എന്റെ കൊച്ചുമോന് കൊടുത്താൽ നാളെ ഞാൻ അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടി വരും. അദ്ദേഹമാണ് വിളക്ക് ഒരുക്കെടുത്തിയിട്ട് സ്വന്തം കാര്യം പറയാൻ വേണ്ടി സ്വന്തം വിളക്ക് ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ ചരിത്രത്തിൽ കാണാം. നമ്മൾ ഒരുപാട് കേട്ട കഥകളാണ്. ഞാൻ പറയണത് വഞ്ചന അല്ലെങ്കിൽ കൃത്രിമത്വത്തിലൂടെ നമ്മൾ ഒന്നും സമ്പാദിക്കാൻ പാടില്ല, അതൊക്കെ വലിയ വഞ്ചനയായിരിക്കും എന്നുകൂടി അള്ളാഹു തആല ഇവിടെ പറയുന്നു. അതൊക്കെ നാളെ പരലോകത്ത് കൊണ്ടുവരും. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്ത്, അവര് സമ്പാദിച്ചതൊക്കെ അവിടെ പൂർത്തീകരിച്ചു കൊടുക്കും. വഹും ലാ യുളമൂൻ, അവിടെ ഒരു അനീതി ഉണ്ടാവില്ല. പെടുന്ന തട്ടിപ്പ് നടത്തി കൊണ്ടുപോയനൊന്നും വെറുതെ വിടൂല. അവരോട് അള്ളാഹു കൃത്യമായി അവർക്കുള്ള ശിക്ഷകൾ നൽകും, അവർക്ക് അതിൻ്റെതായത് കിട്ടും എന്ന് തന്നെ ഈ ആയത്തിൽ സൂചിപ്പിക്കാം. അപ്പൊ നബിയെ കുറിച്ച് നിങ്ങൾ അങ്ങനെ മോശമായി വിചാരിക്കരുത്, ശരിയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി എനിക്കറിയാലോ, ഒരിക്കൽ റസൂല് വീട്ടിൽ കിടന്ന ഒരു കാരക്ക തിന്നു, അവിടെ കിടന്ന കാരക്കാണ് തിന്നതാ. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി ആശങ്കയായി, ഇത് വീട്ടിലെ തന്നെ കാരക്കയാണോ അതല്ല ബൈത്തുൽമാലിലെ കാരക്കയാണോ? കാരണം റസൂലിന്റെ വീട്ടിൽ ബൈത്തുൽമാലിലെ ഒത്തിരി കാരക്ക സൂക്ഷിച്ചിരുന്നു. ആ കാരക്കയിൽ പെട്ടതാണോ? അങ്ങനെ അസ്വസ്ഥതപ്പെടുകുന്ന ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് അതൊരു വലിയ വിപ്ലവമാണ് ഇതൊക്കെ വരുത്തുന്നത്. അത്രയും വലിയ സൂക്ഷ്മത പൊതുമുതൽ കൈകാര്യം ചെയ്യുന്നവിടത്ത്, അത് വിതരണം ചെയ്യുന്നിടത്തൊക്കെ അതീവ സൂക്ഷ്മത പഠിപ്പിക്കുക. ആ റസൂലെ പഠിപ്പിച്ചേ അൽ ഖാസി മുഫിന്ന, വീതം വെക്കുന്നവൻ വീതം വെക്കുന്നിടത്ത് നീതി കാണിച്ചിട്ടില്ലെങ്കിൽ അവൻ നരകത്തിലാണ്. ആ പ്രവാചകനെ കുറിച്ചാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ ചോദിക്കുന്നത്. അതിനുശേഷം അടുത്തായത്തും കൂടി ഓതി രണ്ടും രണ്ടായിരത്തും കൂടി ഒന്നിച്ചുള്ള വാദ്യം നോക്കൂ. അഫമനിത്തബ ആണോ ചോദ്യാണ്. ഫ അപ്പോൾ, മൻ അപ്പോൾ ഏതൊരുവനോ എന്ന ചോദ്യമാണ്. അ ഓ എന്നുള്ള ചോദ്യമാണ്. മൻ ഫ അപ്പോൾ, മൻ ഏതൊരുവൻ, അപ്പോൾ ഏതൊരുവനോ. ഇത്തബ പിൻപറ്റി, അള്ളാഹുവിന്റെ പ്രീതിയെ പിൻപറ്റിയവ ഒരുവനാണോ. കമൻ ഒരുവനെ പോലെയാണോ. ബാ മടങ്ങിയവനെ പോലെയാണോ. ബിസഹത്തിൻ ക്രോധവുമായി കോപവുമായി. മിനല്ലാ അള്ളാഹുവിൽ നിന്നുള്ള കോപവുമായി മടങ്ങിയവനെ പോലെയാണോ. ജഹന്നമാവന്റെ സങ്കേതമാകട്ടെ നരകമാകുന്നു. അതെത്ര ചീത്ര പര്യവസാനം, എത്ര ചീത്തയായ പര്യവസാനമാകുന്നു അത്. ഒന്നുകൂടി നോക്കിയേ. അള്ളാഹുവിന്റെ പ്രീതിയെ പിൻപറ്റിയവനെ പോലെയാണോ? അപ്പോൾ അള്ളാഹുവിന്റെ പ്രീതിയെ പിൻപറ്റിയ ഒരുവനെ പോലെയോ? ആര്? അള്ളാഹുവിൽ നിന്നുള്ള ക്രോധവുമായി മടങ്ങിയവനെ പോലെ. അള്ളാഹുവിന്റെ പ്രീതിയെ പിൻപറ്റിയവൻ അള്ളാഹുവിന്റെ ക്രോധവുമായി പിൻപറ്റിയവനെ പോലെയാണോ? അല്ല, ക്രോധവുമായി മടങ്ങിയവനെ പോലെയാണോ? മാത്രല്ല, ക്രോധം മായി മടങ്ങിയെന്ന് മാത്രല്ല, വാഹു ജഹന്നമ, അവന്റെ സങ്കേതം നരകമാണ്, ബിക്സൽ മസീദ, ചീത്ത വാസസ്ഥലമാണ്. അവരെ പോലെയാണോ അള്ളാഹുവിന്റെ പ്രീതിയെ പിൻപറ്റിയ ഒരാൾ? അള്ളാഹുവിന്റെ ക്രോധത്തിനും കോപത്തിനും വിധേയമായ, അങ്ങനെ നരകത്തിൽ പോകുന്ന, ചീത്ത സങ്കേതമായ നരകത്തിൽ പോകുന്ന ഒരാളെപ്പോലെയാണോ അള്ളാഹുവിന്റെ പ്രീതിയെ പിന്തുടർന്ന ഒരുവൻ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഒരു ചോദ്യമാണ്. ഒരു അള്ളാഹുവിന്റെ പ്രീതിയെ പിൻപറ്റിയവനെ പോലെ, പ്രീതിയെ പിൻപറ്റിയ ഒരുവൻ അള്ളാഹുവിന്റെ ക്രോധവുമായി മടങ്ങിയവനെ പോലെയാണോ? രണ്ടും രണ്ടല്ലേ. ഒന്ന് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കിയ ഏറ്റവും കിട്ടാവുന്ന വലിയൊരു സംഗതി നേടിയവർ, മറ്റൊന്ന് അള്ളാഹുവിന്റെ കോപത്തിന്റെ പാത്രമായി തീർന്ന ആളുകൾ. വൈരിൽ മഹൂബിയാരേഹി നമ്മൾ പറഞ്ഞു, അവന്റെ ക്രോധത്തിന് വിധേയമായി തീർന്ന ആളുകളാണ്. അവരും ഒരുപോലെയാണോ? ഒന്നിവിടെ നമ്മൾ റിളവാൻ എന്ന് പറഞ്ഞ റിള പ്രാർത്ഥന, അതായത് പ്രീതി എന്നതിന്റെ മറ്റൊരു ഭാഗമാണ് റിളവാൻ. ഇത് ഒരു മനുഷ്യന് നേടാവുന്ന ഏറ്റവും വലിയൊരു നേട്ടം അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുക എന്നതാണ്. ഈ സൂറത്തിൽ തന്നെ നമ്മൾ സൂറത്തു തൗബയിൽ പഠിക്കുന്നുണ്ട്, വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വമസാകിന തയ്യിബത്തും ഫീ ജന്നാത്തി അദ്നിൻ വറിദ്വാനും മിനല്ലാഹി അക്ബർ ദാലിക ഹുവൽ ഫൗസുൽ അളീം. സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു താഴ്ഭാഗത്ത് കൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗം. അതിലവർ ശാശ്വതരാണ്, ശുദ്ധമായ ഭവനങ്ങളും ഉണ്ട് അവർക്ക് സ്വർഗത്തില്. പിന്നെ അള്ളാഹു പറയുന്നു, അവന്റെ സംപ്രീതിയും, ആ സംപ്രീതിയെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, അക്ബർ ദാലിക്ക്, അതാണ് ഏറ്റവും വലുത്. അത് ഏറ്റവും വലുത് രാജാതിരാജനായ റബ്ബിന്റെ റിളവാൻ കിട്ടുക എന്നതാണ്. സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഅഹും ബിഇഹ്സാനി റളിയല്ലാഹു അൻഹു വറളുഅൻഹു അദ്ദലഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ ദാലിക്കൽ ഫൗദുൽ അളീം. തൗബല നൂറാമത്തെ ആയത്തിൽ പറയും, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിലും അൻസാറിലും ഉള്ള ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുന്നേറിയ വ്യക്തിത്വങ്ങൾ, അവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, റളിയല്ലാഹു അൻഹും. അല്ലാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിനെ കുറിച്ച് അവരും തൃപ്തരാണ്. അതുകൊണ്ടാണ് സഹാബാക്കളെ പേര് പറയുമ്പോൾ റളിയല്ലാഹു അൻഹും പറയും. അതായത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടാലാണ് അള്ളാഹ് നമ്മളെയും തൃപ്തിപ്പെടുന്നത്. ഒരു ഹദീസിൽ പഠിക്കുന്നുണ്ട്, ഇന്ന ഇളമൽ ജസാ അതായത് ഏറ്റവും മഹത്തായ പ്രതിഫലം ഏറ്റവും പരീക്ഷണമുള്ള ആളുകൾക്കാണ്, വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയരായ ആളുകൾക്കാണ് മഹത്തായ പ്രതിഫലം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ ഇബുത്തലാഹും, അള്ളാഹു അവരെ പരീക്ഷിക്കോ. ആരതിൽ തൃപ്തിപ്പെട്ടുവോ അവന് അള്ളാഹുവിന്റെ റിളയുണ്ട്, ആരതിൽ കോപിഷ്ടരായ അവർക്ക് അള്ളാഹുവിന്റെ കോപവും ഉണ്ട്. അതാണ് ഈ നമ്മള് ഈമാൻ തന്നാല് ആ ഇസ്ലാമിനെ അള്ളാഹുവിനെ ഒക്കെ എല്ലാത്തിനും തൃപ്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ് ദാക്കത്താമല്ലീമാൻ മൻ റളിയ ബില്ലാഹി റബ്ബ വ ബിൽ ഇസ്ലാമി ദീന വ ബി മുഹമ്മദിൻ റസൂല. ഈമാനിന്റെ രുചി ആസ്വദിച്ചവരാരാ? അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ ദീനായും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായും തൃപ്തിപ്പെട്ട ആളുകൾ, അവരാണ് ഈമാന്റെ രുചി ആസ്വദിച്ച ആളുകൾ. ഇസ്ലാമിന് അങ്ങനെ തന്നെ ഇതാക്കണം. ഈ സൂറത്തിൽ നമ്മൾ പഠിച്ചല്ലോ 15-ാമത്തെ ആയത്തിൽ, ഖുൽ ഉനബ്ബിഉക്കും ബിഖൈരിൻ മിൻ ദാലിക്കുല്ലിൽ ലദീന തഖവ ഇൻദ റബ്ബിഹിം ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വ അസ്വാജുൻ മുതഖറാ വ റിളവാനും മിനല്ലാഹ്. അതായത് ഭൗതിക ജീവിതത്തിൽ അടിമപ്പെടുന്നതിന് പകരം നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു കാര്യം പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്ത ഭാഗത്ത് പതിനഞ്ചാമത്തെ ആയത്തിൽ ഈ സൂറത്തിൽ നമ്മൾ പഠിച്ചു എന്ത്, അവർക്ക് കിട്ടാവുന്ന മറ്റൊരു വലിയ അനുഗ്രഹമാണ് എന്ത്, വറിളുവാനും മിനല്ലാഹ് അല്ലാഹുവിൽ നിന്നുള്ള സംപ്രീതി എന്ന് പറയുന്നു. മാത്രമല്ല സഹാബാക്കളുടെ ഇസ്ലാമിക ആളുകളുടെ ഒക്കെ ഒരു സവിശേഷത അവരുടെ ദീനിലും അള്ളാഹുവിൽ അവർ സംതൃപ്തരായിരുന്നു എന്നുള്ളതാണ് ആ പ്രീതി. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതിക്ക് അവർ പാത്രീ മുതലായി. മുഹമ്മദ് റസൂലുള്ളാഹി വല്ലദീന മാഹു അശിദ്ദാഉ അലൽ കുഫാർ റഹമാഉ ബൈനഹും തറാഹും റുക്കാൻ സുജ്ജദ യബ്തഗൂന ഫളിറം മിനല്ലാഹി വറിളുവാനാ. നമ്മൾ പഠിക്കണം, അങ്ങനെ സൂചിപ്പിച്ചാണ് ചില ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ആ മാത്രല്ല ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലാഇകഹും ഖൈറുൽ ബരിയ, അവരാണ് ഏറ്റവും നല്ല സൃഷ്ടികൾ. ജസാഉഹും, അവർക്കുള്ള പ്രതിഫലം, ഇന്ദ റബ്ബിഹിം ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ റളിയല്ലാഹു അൻഹും വറളു അൻഹു. അവരെ കുറിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടു, അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെട്ടു. ദാലിക ലിമൻ ഖശിയ റബ്ബ, അതാണ് തങ്ങളുടെ റബ്ബിനെ ഭയപ്പെട്ടവർക്കുള്ള പ്രതിഫലം. നമ്മളെ അവസാനം നമ്മളോട് മലായിക്കത്തുകൾ നമ്മളെ ക്ഷണിക്കാൻ വരുമ്പോ വരുന്ന പാചകം അതാണല്ലോ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തമഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയത മർളിയ, സംതൃപ്തമായി മടങ്ങിക്കോളി എന്ന്. വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നത്തി എന്ന് പഠിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ ആ ഒരു സംതൃപ്തി അള്ളാഹുവിന്റെ പ്രീതിയാണ് ഏറ്റവും കിട്ടേണ്ടത്. തങ്ങളെ കുറിച്ച് അള്ളാഹു പ്രീതി, അങ്ങനെ പ്രീതി കിട്ടാന്ന് അള്ളാഹുവിന്റെ വ്യവസ്ഥകൾ ജീവിതത്തിൽ പരിപൂർണമായും പാലിച്ചു, അവന്റെ വ്യവസ്ഥക്ക് വിധേയമായി ജീവിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ അതിന് തൃപ്തിക്ക് വിധേയരായ ആളുകളാണ്. അതാണ് നമുക്ക് കിട്ടാവുന്ന എന്നെ കുറിച്ച് അള്ള സംപ്രീതനാണ്. ആ ഒരു തരത്തിലേക്കാണ് ഒരാൾ ഉയരുന്നത്. അങ്ങനെ ഉയർന്നവനും മറ്റോനും എങ്ങനെ സമാവുക? അതുകൂടാതെ പല ഭാഗത്തും പറയുന്നു, അഫമയ്യാവലമു അന്നമാ ഉൻസില ഇലൈക മിർ റബ്ബിക്കൽ ഹഖു കമൻ ഹുവ അഅമാ. അതായത് തന്റെ റബ്ബിൽ നിന്ന് അവതീർണമായതിനെ പിൻപറ്റിയ അത് അംഗീകരിച്ച് ജീവിച്ച ഒരാളും അന്ധനായ ഒരാളും സമാവുമോ? ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന, സ്വർഗവാസികളും നരകവാസികളും എങ്ങനെ സമമാകും? അഫമം വാദിനാഹു വാദൻ ഹസന വഹുവ ലാഖീ കമം മത്താനാഹു മതാൽ ഹയാത്തു ദുനിയ സുമ്മ ഹുവ യൗമൽ ഖിയാമത്തി മിനൽ മുഖ്ലരീൻ. നാം ഒരാളോട് വിശിഷ്ടമായ വാഗ്ദാനം ചെയ്തു, ആ വാഗ്ദാനം അയാൾ പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരാൾ നാം ഐഹിക ജീവിതത്തിൽ വിഭവങ്ങൾ നൽകിയിട്ട് പിന്നെ ഖിയാമത്ത് നാളിൽ ശിക്ഷയിലെത്തിക്കുന്നവരെ പോലെയാണോ? അങ്ങനെ രണ്ടാളും ഒരുപോലെയാകുമോ? ഇല്ലല്ലോ. നിങ്ങൾ എന്താ ഈ ഒരു നിലപാടെടുത്ത്? നിങ്ങൾ അള്ളാഹ് ഇവിടെ പറയുന്നുണ്ടാവും ഉഹുദ് യുദ്ധത്തിലെ ശേഷം മുസ്ലിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി യുദ്ധം ചെയ്തവരല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ സംസാരിക്കുന്നു? നിങ്ങൾ എന്തുകൊണ്ട് ഭൗതിക ജീവിതത്തിൽ അടിമപ്പെട്ട മുശ്രിക്കുകളുടെ നിലപാടുകളിലേക്ക് പോകുന്നു? നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടില്ല, അള്ളാഹുവിന്റെ പ്രീതിക്ക് നിങ്ങൾ വിധേയമാവുകയല്ലേ ചെയ്യുന്നത്? അതാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത്. തുടർന്ന് അതേ സമയം അതേപോലെ തന്നെ ഹും ദറജാത്തുൻ ഇൻദല്ലാ, അള്ളാഹുവിന്റെ അടുക്കൽ ഹും അവർ ദറജാത്തുൻ, വിവിധ പടികളിലാണ്, വിവിധ പദവികളിലാണ്. ഇൻദല്ലാ, അള്ളാഹുവിന്റെ അടുക്കൽ. വല്ലാഹു ബസീറും ബിമാ യഅ്മലൂൻ, വല്ലാഹു അല്ലാഹു ബസീറുൻ, കണ്ടറിയുന്നവനാണ്. ബിമാ യഅ്മലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി. ഇവിടെ ഹും എന്ന് പറയുന്നത് മുഫസ്സിറുകൾ പറയുന്നത് നരകത്തിൽ പോകാനായാലും ശരി സ്വർഗത്തിൽ പോകുന്നവരായാലും ശരി അവരൊക്കെ ദറജാത്തുൻ, വിവിധ പദവികളിലാണ്. ആകെ സ്വർഗത്തിനും നരകത്തിനും ഒറ്റ ഘടനയല്ല ഉള്ളത്. നരകത്തിലുമുണ്ട് വിവിധ തട്ടുകള്, സ്വർഗത്തിനുമുണ്ട് വിവിധ തട്ടുകൾ. നരകത്തിൽ കഠിന ശിക്ഷ, അതാണല്ലോ മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞല്ലോ, ഇന്നലെ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, മുനാഫിക്കുകൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്. അവിടെയാണ് ഏറ്റവും കഠിനമായ ശിക്ഷ. ചെറിയ ശിക്ഷയെ കുറിച്ച് ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്, ഒരാൾക്ക് ചെരുപ്പിന്റെ തീ കൊണ്ടുള്ള ഒരു ചെരുപ്പ് അണിയിക്കും, അതോടുകൂടി അവന്റെ തലച്ചോറുള്ളത് പോലെ ഉരുകിപ്പോകുമെന്നൊക്കെ പറയുന്ന ഹദീസുകളുണ്ട്. അതാണ് ചെറിയ ശിക്ഷ. അതേസമയം ആ നരകത്തിൽ കാലങ്ങളോളം ജീവിക്കുന്ന, കഠിന ശിക്ഷ അനുഭവിക്കുന്ന വിവിധ തട്ടുകൾ ഉണ്ടാവും. മഹാധികാരിയും 49 മാർക്ക് കിട്ടിയവനും ഒരുപോലെ ആവൂലല്ലോ. നരക സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പോകാനുള്ളത് കിട്ടിയില്ല, അതിന്റെ അപ്പുറത്തുള്ളവനും ഒരുപോലെ ആവില്ല. അതുകൊണ്ടാണ് നരകത്തിനും വിവിധ പദവികളുണ്ട്, അതേപോലെ സ്വർഗത്തിലും വിവിധ പദവികളുണ്ട്. ജീവിതമൊക്കെ സമർപ്പിച്ച, എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ച, ഒരു തെറ്റും കുറ്റവും ചെയ്യാതെ പടച്ചവനെ പേടിച്ച് ജീവിച്ച അത്യുന്നതരായ ആളുകൾ, സാബിക്കങ്ങളായ ആളുകൾ, അവരെ പോലെ അല്ലല്ലോ മറ്റുള്ളവര്. സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയാണ് ഫിർദൗസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വിവിധ പദവി ഉണ്ടല്ലോ, ഫളീല വസീല എന്നൊക്കെ പറഞ്ഞിട്ട് വസീല എന്നൊക്കെ പറഞ്ഞു പറയുന്നില്ലേ, അതേപോലെ വിവിധ പദവികൾ സ്വർഗത്തിലും. ഹും ദറജാത്തുൻ ഇൻദല്ലാ, അള്ളാഹുവിന്റെ അടുക്കൽ അവർ വിവിധ പദവികളിലാണ്. അല്ലാഹു ബസീറും ബിമായ അമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു എല്ലാം കണ്ടറിയുന്നവനാണ്. തുടർന്ന് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരായത്ത്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ്ബാഥ ഫീഹിം റസൂല മിന അൻഫുസിഹിം യത്ലു അലൈഹിം ആയാത്തി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. കാണാതെ പഠിക്കണം ട്ടോ ഈ ആയത്ത്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന, ലഖദ് തീർച്ചയായും ഉണ്ട്, മന്നല്ലാഹു അല്ലാഹു ഔദാര്യം ചെയ്തിട്ടുണ്ട്, ദാക്ഷിണ്യം കാണിച്ചിട്ടുണ്ട്. മന്ന എന്ന് പറഞ്ഞാല് രണ്ടു മൂന്ന് അർത്ഥത്തിൽ മന്ന പറയാറുണ്ട്. ഒന്ന് നമുക്കറിയാലോ, ഒരു മന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട്, മന്ന വസ്സൽവ, മന്നയും സെൽവയും ഇറക്കി കൊടുത്തു എന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലാത്തുപുത്തിലു സദക്കാത്തിക്കുമ്പിൽ മഞ്ഞ് വല്ലാതാന്ന് പഠിച്ചിട്ടുണ്ട്. എന്നാല് ചെയ്തത് എടുത്തു പറയുക, ദാനധർമ്മം ചെയ്തത് എടുത്തു പറഞ്ഞിട്ട് അത് പാത്തിലാക്കി കളയരുത്, അവിടെ അങ്ങനെ അർത്ഥത്തിൽ പറയുന്നു. അതേപോലെ ഇവിടെ മന്ന എന്ന് പറയുന്നത് ഔദാര്യം ചെയ്യുക, ഔദാര്യമാക്കുക എന്നതാണ്. യമുന്നൂനാലേക്കാൽ വേറെ ഭാഗത്ത് പറയുന്നു. അപ്പോ ലക്കത് മന്നല്ലാഹു, അല്ലാഹു ഔദാര്യം ചെയ്തിരിക്കുന്നു ആർക്ക്? അലൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക്. ഇത് ബാസ ഫീഹിം, ഇത് ബാസാവൻ അയച്ചതിനാൽ, ഫീഹിം അവരിൽ റസൂലൻ ഒരു ദൂതനെ അയക്കുക വഴി അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് ഔദാര്യം ചെയ്തിരിക്കുന്നു. മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ, അവരുടെ സ്വന്തങ്ങളിൽ നിന്ന് തന്നെയായി ഒരു ദൂതനെ, യത്ലു അലൈഹിം അവർക്ക് അദ്ദേഹം ഓതിക്കൊടുക്കും, ആയാത്തിഹി അല്ലാഹുവിന്റെ ആയാത്തുകൾ, അവന്റെ ആയാത്തുകളെ, വയുസക്കീഹിം അവരെ അവൻ സംസ്കരിക്കുകയും ചെയ്യും, വയുഅല്ലിമുഹും അവരെ അവൻ പഠിപ്പിക്കുകയും ചെയ്യും, വൽ കിതാബ വേദഗ്രന്ഥം, വൽ ഹിക്മ വിജ്ഞാനവും, വഇൻ കാനൂ നിശ്ചയമായും അവരായിരുന്നു മിൻ ഖബ്ലു മുമ്പിൽ ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിരുന്നു. നിങ്ങൾ ഈ പ്രവാചകനെ കുറിച്ച് മോശം വിചാരിക്കുമ്പോ സത്യത്തിൽ ഈ പ്രവാചകനെ അള്ളാഹു താല നിങ്ങൾക്ക് നിയോഗിക്കുക വഴി അള്ളാഹു നിങ്ങൾക്ക് ഔദാര്യം ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾ അങ്ങേയറ്റത്തെ കുണ്ടിലും അങ്ങേയറ്റത്തെ നാശത്തിലും വഴികേടിലും കിടക്കുമ്പോ ഇതുപോലത്തെ ഒരു പ്രവാചകനെ നിയോഗിക്കുക വഴി അള്ളാഹു നിങ്ങളോട് മഹത്തായ ഔദാര്യം ചെയ്തിരിക്കുന്നു എന്നർത്ഥം. ഇല്ല, ഒന്നുകൂടി നോക്കിയേ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു ഔദാര്യം ചെയ്തിരിക്കുന്നു, തീർച്ചയായും ഔദാര്യം ചെയ്തിരിക്കുന്നു. ഇത് ബാസഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിലേക്ക്, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ നിയോഗിക്കുക വഴി. മിൻ അൻഫുസിഹിം എന്ന് പറഞ്ഞതിനെ കുറിച്ച് സ്ത്രീകളെ രണ്ടു മൂന്ന് അഭിപ്രായം പറയുന്നുണ്ട്. ഒന്ന് അറബികളിൽ നിന്ന് എന്നുള്ള അർത്ഥത്തിലാണ്, അങ്ങനെ അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ അയച്ചു. രണ്ട്, അതല്ല മനുഷ്യരിൽ നിന്ന് തന്നെ, മലക്കിനൊന്നുമല്ലല്ലോ അയച്ചത്, ജീവിക്കുന്ന ഒരു പ്രവാചകനെ, ജീവിച്ച് കാണിച്ചു തരുന്ന ഒരു പ്രവാചകനെ അയക്കുക വഴി. ഇനിയിപ്പോ ഈ പ്രവാചകൻ വന്നുകൊണ്ടാണല്ലോ മക്കയിലും അന്നത്തെ വിശ്വാസികൾക്ക് ഒരുപാട് പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വന്നത്. ഇപ്പൊ ഞങ്ങളെ കാലത്ത് തന്നെ നബി അയച്ചു, നമുക്കൊക്കെയാണ് ഇപ്പൊ നമുക്കൊരു നല്ല സുഖമായിട്ടല്ലേ നമ്മള് ജീവിക്കണേ, സഹാബാക്കളെ ജീവിക്കണ പോലെ പ്രയാസമൊന്നുമില്ലല്ലോ. അതേസമയം സഹാബാക്കളിലേക്ക് വന്നത് കൊണ്ട് അവരൊരുപാട് പീഡനങ്ങളും മർദ്ദനങ്ങളും എതിർപ്പുകളൊക്കെ വഹിക്കേണ്ടി വന്നു. പക്ഷെ അതൊരു പീഡനവും എതിർപ്പോ മർദ്ദനമല്ല, യഥാർത്ഥത്തിൽ നിങ്ങൾ അങ്ങേയറ്റത്തെ വഴികേടിലായിരുന്ന നിങ്ങളെ അള്ളാഹു ഒരു പ്രവാചകനെ നിയോഗിക്കുക വഴി ഔദാര്യം ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് വലിയ ഔദാര്യമാണ് കാണിച്ചത്. അദ്ദേഹം ചെയ്യുന്ന കാര്യം എന്താണ്? യത്ലു അലൈഹിം ആയാത്തിഹി, അല്ലാഹുവിന്റെ ആയാത്തുകൾ ഓതിക്കേൽപ്പിക്കുന്നു, വയുസക്കീഹിം അവരെ സംസ്കരിക്കുന്നു, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വേദഗ്രന്ഥവും വിജ്ഞാനവും അവരെ അദ്ദേഹം നിങ്ങളെ പഠിപ്പിക്കുന്നു, വൈകാനും അവരായിരുന്നു മിൻ ഖബ്ലു മുമ്പ് ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിരുന്നു. സമാനമായ ആയത്ത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, ഇനി പഠിക്കാനുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഒന്ന് കൂടെ പറഞ്ഞ എന്താണ്, ഇവര് വ്യക്തമായ വഴികേടിലായി. ചരിത്രത്തിൽ അത് നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട് അല്ലേ. വളരെ മോശമായ ഒരു ഘടനയിലായിരുന്നു യഥാർത്ഥത്തിൽ ഇവരുണ്ടായിരുന്നത് എന്ന് ഞങ്ങൾക്ക്. ഇതിനൊരച്ച ഉതകുന്ന ഒരു ഇതാണ് ഞങ്ങൾക്ക് വാട്സപ്പിൽ ചെയ്ത് തന്നിരുന്നത്. മഹാനായ ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നജാഷി രാജാവിന്റെ കൊട്ടാരത്തിൽ നടത്തിയ ഒരു മിനിറ്റ് നിന്നിരിക്കുന്ന ഒരു പ്രസംഗമുണ്ട്, അത്രേ ഉള്ളൂ, ഒരു മിനിറ്റ് തന്നെ ഉള്ളൂ. അതിൽ എല്ലാ കാര്യവും വളരെ ക്ലിയറാണ്. എന്താണ് അള്ളാഹു റസൂൽ ചെയ്തത്? അള്ളാഹുവിന്റെ റസൂല് വരുന്ന സമയത്ത് എന്തായിരുന്നു അവസ്ഥ? എന്താണ് ആ പ്രവാചകൻ ചെയ്ത മാറ്റം? ഇത് നമ്മളൊന്ന് നോക്കിയാൽ വേഗം മനസ്സിലാവും. അദ്ദേഹം രാജാവിനെ വിളിച്ച്, അപ്പുറത്തൊരു ഇവര് കള്ളന്മാരും കൊള്ളക്കാരും തട്ടിപ്പാരും വെട്ടിപ്പാരും ഇവരെ വൃത്തിയരണം, ഇവരവിടെ നിർത്തരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഖുറൈശി നേതാക്കന്മാരായ ആളുകളൊക്കെ വന്നിരിക്കണം. അംറു ബിലാസും അതേപോലെ അബൂ സുഫിയാനൊക്കെ വന്നിരിക്കുകയാണ്. അവരെ മുമ്പിൽ അദ്ദേഹത്തോട് എന്താണ് ഞങ്ങളെ നിലപാട് എന്ന് ചോദിച്ചപ്പോൾ ജാഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പഠിക്കാൻ നല്ലൊരു സംഗതിയാണ്, അയ്യുഹൽ മലിക് കുന്നാ ഖൗമൻ നഹ്ലു ജാഹിലിയ, ഏ രാജാവേ, ഞങ്ങളൊരു ജാഹിലിയ സമൂഹമായിരുന്നു, ഞങ്ങളൊരു ജാഹിലിയ സമൂഹമായിരുന്നു, കുന്നാ ഖൗമൻ നഹ്ലു ജാഹിലിയ, ഞങ്ങളൊരു ജാഹിലിയ സമൂഹമായിരുന്നു. തുടർന്ന് പറയുന്നു, നഅബുദുൽ അസിനാമ, ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു, വനക്കുലുൽ മൈത്തത്ത, ശവങ്ങൾ തിന്നിരുന്നു, വനത്തിൽ ഫവാഹിഷ ഹീനകൃത്യങ്ങൾ ഞങ്ങൾ ചെയ്തിരുന്നു, വനക്തൗൽ അർഹാം കുടുംബബന്ധങ്ങൾ വിച്ഛേദിച്ചിരുന്നു, വനുസി ഉൽ ജിവാർ അയൽക്കാരെ ഞങ്ങൾ ദ്രോഹിക്കുകയും ചെയ്തിരുന്നു, വയക്കുലുൽ കവിയു മിന്നൽ ളറീഫ് ഞങ്ങളുടെ കൂട്ടത്തിലെ ശക്തൻ അശക്തനെ തിന്നിരുന്നു, വബഖീന അലാ ദാലിക ഹത്താ ബഅസല്ലാഹു ഇലൈന റസൂല അങ്ങനെ ഞങ്ങൾ കഴിച്ചു കൂടിക്കൊണ്ടിരിക്കെ അല്ലാഹു തആല ഞങ്ങളിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിച്ചു, നഗരിഫു നസ്ബഹു അദ്ദേഹത്തിന്റെ കുലത്തെ അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാം, വസിദുഖഹു സത്യസന്ധതയെ കുറിച്ചും അമാനത്തുഹു അദ്ദേഹത്തിന്റെ അമാനത്തിനെ കുറിച്ചും ഞങ്ങൾക്കറിയാം, വാഫാഹു അദ്ദേഹത്തിന്റെ മാന്യതയെക്കുറിച്ചും ജീവിത വിശുദ്ധിയെ കുറിച്ചും ഒക്കെ ഞങ്ങൾക്കറിയാം, അങ്ങനത്തെ ഒരു പ്രവാചകനെ ഞങ്ങൾ ഈ തിന്മകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിലേക്ക് അയച്ചു. അദ്ദേഹം ചെയ്തതോ ഫദാനായില്ലാ അദ്ദേഹം ഞങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു, ലിനുവഹിദഹു അള്ളാഹുവിനെ ഏകനാക്കാനും, വനഅബുദഹു അവനെ ഇബാദത്ത് ചെയ്യാനും, വനഹ്ല ഞങ്ങളോട് ഉപേക്ഷിക്കാനും പറഞ്ഞു, മാ കുന്നാ നഅബുദു ഞങ്ങളെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്നതിനെ, വനഹ്നു വബാഉനാ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരും ആരാധിച്ചു കൊണ്ടിരുന്ന, മിനൽ മിന്ദൂനിഹി അള്ളാഹുവിനെ കൂടാതെ, മിനൽ ഹിജാറത്തി വല്ലൗസാൻ കല്ലുകളിൽ നിന്നും വിഗ്രഹങ്ങളിൽ നിന്നും ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്നതിനെ ഉപേക്ഷിക്കാനും ആ അള്ളാഹുവിന്റെ പ്രവാചകൻ ഞങ്ങളെ കൽപ്പിച്ചു. വക്കത് അമറന ബിസ്ദിഖിൽ ഹദീസ് എന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് നല്ല വർത്തമാനങ്ങൾ പറയാൻ വേണ്ടി കൽപ്പിച്ചു, അതാ ഇല്ലമാന അമാനത്തുകൾ നിർവഹിക്കാൻ കൽപ്പിച്ചു, വസിലത്തിർ റഹ്മ കുടുംബബന്ധം ചേർക്കാൻ പഠിപ്പിച്ചു, വഹുസനുൽ ജിബാർ അയൽക്കാരോട് നന്മ ചെയ്യാൻ പഠിപ്പിച്ചു, വഖഫുൽ അനിൽ മഹാരിമ പതിവ്രതകളോട് സൂക്ഷിക്കാൻ പഠിപ്പിച്ചു, പതിവ്രതകളെ സൂക്ഷിക്കാനും പഠിപ്പിച്ചു, വഹഖ്നിൽ ദിമാ രക്തം ചിന്താതിരിക്കാനും പഠിപ്പിച്ചു, വനഹാന അനിൽ ഫവാഹിഷ് എല്ലാ മ്ലേച്ഛകാര്യങ്ങളും ഞങ്ങൾക്ക് നിരോധിച്ചു, വഖൗലു സൂർ അനാവശ്യ വർത്തമാനങ്ങൾ നിരോധിച്ചു, വഖലി മാലിൽ യതീം അനാഥകളുടെ സമ്പത്ത് തിന്നരുതെന്ന് നിരോധിച്ചു, വഖദ്ഫുൽ മുഹ്സനാത് പതിവ്രതകളെ അപവാദം പറയരുതെന്ന് പഠിപ്പിച്ചു. ഒക്കെ വളരെ ചുരുക്കി വളരെ കൃത്യമായി അജാഫി രാജാവിന്റെ മുമ്പിൽ പറയാം. ഈ അറ്റ വിഷയത്തിൽ നിന്ന് കാര്യങ്ങൾ വളരെ ക്ലിയറാണ്. എല്ലാ തിന്മകളും നിറഞ്ഞ ഒരു ചരിത്രത്തിലെ ഏറ്റവും മോശമായ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു സമൂഹത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ വേദം പഠിപ്പിച്ചു, സംസ്കരിച്ചു, വളർത്തി മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. വെറുതെ എന്തോ തത്വം പറഞ്ഞ് പ്രസംഗിച്ചു പോകല്ല, അവരിലെ ഓരോരുത്തരെയും മാറ്റി മാറ്റി വളർത്തി വളർത്തിയെടുത്തു. എന്തായിരുന്നു അവര്, എന്തെല്ലാം തിന്മകളായിരുന്നു, എന്ത് ധാർമ്മികതയായിരുന്നു അവർക്കുണ്ടായിരുന്നത്, കടുത്ത മദ്യപാനികള്, എല്ലാ ധാർമ്മിക ദൂഷ്യങ്ങള്. മഹാനായ സയ്യിദ് കുത്തുബ് അദ്ദേഹത്തിന്റെ ഫിലുലാൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറിൽ ഈ സംഭവം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഈ ജാഫർ നബി താലിബിന്റെ ഈ പ്രസംഗം തന്നെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ അദ്ദേഹം ആ തഫ്സീറിൽ പറയുന്നുണ്ട്, അന്ന് നാല് തരം വിവാഹങ്ങളാണ് നടന്നത്, വിശദീകരിക്കാൻ നേരല്ല, തികട്ട നാല് തരം വിവാഹങ്ങൾ. അതേപോലെ തന്നെ അദ്ദേഹം ഒരു വേറൊരു ഉദാഹരണം പറഞ്ഞത്, അവിടെ കൊല്ലങ്ങളോളം വർഷം 40 വർഷം 50 വർഷം ഒക്കെ ചില യുദ്ധം നടന്നു, എന്താ ഒരാളുടെ കുതിര മറ്റാളുടെ കുതിരയുടെ മുമ്പിൽ നടന്നു എന്നുള്ള ആ പ്രശ്നം, ഒരാളെ കുതിര മുമ്പിലുള്ള ഒരാളുടെ കുതിരയുടെ മുമ്പിൽ നടന്നു, അതിന്റെ പേരിൽ ആയിരങ്ങൾ മരിച്ചു പോണു, യുദ്ധം നടന്നു, ഒരാളുടെ ഒട്ടകത്തിന്റെ അകിടിൽ വേറൊരാളുടെ എന്തോ ഒന്ന് തട്ടി രക്തം പറഞ്ഞു, പാലിൽ രക്തം കലർന്നു, അതുകൊണ്ട് അതിന്റെ പേരിൽ ദീർഘമായ യുദ്ധം നടന്നു. അങ്ങനെ പരസ്പരം കലഹിക്കുന്ന സകല തിന്മകളും കീറിയ പെൺകുഞ്ഞുങ്ങളെ ജീവനോട് കൂടി കുടിച്ചു മുടിയിരുന്ന സകല വൃത്തികേടുകളും ചെയ്തിരുന്ന ഒരു ജനതയെ സംസ്കരിച്ച് വളർത്തി മാറ്റി ധർമ്മങ്ങൾ പഠിപ്പിച്ച് അവരെ സംസ്കരിച്ചെടുത്ത ഒരു പ്രവാചകനെ നിങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹു നിങ്ങൾക്ക് നിയോഗിച്ചു എന്നത് നിങ്ങളോട് അള്ളാഹു താല ചെയ്ത ഏറ്റവും വലിയ ഔദാര്യമാണ് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. മിന്നൻ ഫുസി എന്നുള്ളതിനെ കുറിച്ച് സയ്യിദ് ഖുത്ബ് പറയുന്ന ഒരു ഉദാഹരണം എന്താ പറഞ്ഞാല്, രണ്ട് പ്രവാചകന്റെ മനസ്സും വിശ്വാസികളുടെ മനസ്സും, മനസ്സ് എന്നാണ് ചരിക്കുന്നത്, ആ മനസ്സൊന്നാണ് എന്നാണ് ആ വാചകത്തിലൂടെ പഠിപ്പിക്കുന്നത് എന്നാണ്. അങ്ങനെ അങ്ങനത്തെ ഒരു പ്രവാചകനെ കുറിച്ചാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞത്, യഥാർത്ഥത്തിൽ പ്രവാചകൻ ചെയ്ത ദൗത്യം യഥാർത്ഥത്തിൽ ഇതാകുന്നു എന്നതാണ്. അത് അദ്ദേഹം ഖുർആൻ എടുത്തുകൊണ്ട് ആളുകളെ സംസ്കരിച്ച് മാറ്റിയെടുക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ശരിക്ക് നമ്മള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വരുന്ന കാലഘട്ടത്തിൽ അറേബ്യൻ സമൂഹം മാത്രമല്ല ലോക സമൂഹം മുഴുവൻ, ലോകത്ത് മുഴുവൻ അരാജക അസമത്വം, സ്ത്രീഹത്യകള്, സ്ത്രീകളെ ഇകഴ്ത്തല്, എല്ലാ തിന്മകളും നിറഞ്ഞു നിൽക്കുന്ന ഡാർക്ക് ഏജ്, ആ ഡാർക്ക് ഏജിനെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മറ്റൊരു ഉദാഹരണം കാണിക്കാൻ കഴിയാത്ത ഏറ്റവും ഉന്നതരായ ഉന്നതസ്ഥാനീയരായ ഒരു സമൂഹത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തിന്റെ നേതാക്കളും വിധേതാക്കളും നായകന്മാരുമാക്കി മാറ്റുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചെയ്തത്. അങ്ങനെ ഒരു പ്രവാചകനെ ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം നിങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് നിയോഗിക്കുമ്പോഴേ അള്ളാഹു തആല നിങ്ങളോട് പമ്പിച്ച ഔദാര്യമാണ് ചെയ്തത്. സഹോദരന്മാരെ സഹോദരികളെ, നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ നന്നായി ലോകത്തിൽ പരിചയപ്പെട്ടു. പ്രവാചകനെ ഇകഴ്ത്താനാണ് ഇസ്ലാം വിരുദ്ധ ശക്തികൾ എന്നും ശ്രമിക്കുന്നത്. കാരണം പ്രവാചകനെ ഇകഴ്ത്തുക വഴി ഇസ്ലാമിനെ തകർക്കാമെന്നാണ് അവർ വ്യാമോഹിക്കുന്നത്. പ്രവാചകന്റെ വ്യക്തിത്വം അള്ളാഹുവിൻ നമ്മുടെ ഉമ്മയേക്കാൾ സ്നേഹിക്കുന്നതാണ് റസൂലുള്ളാനെ. നമ്മുടെ ഉമ്മയേക്കാൾ നമ്മൾ സ്നേഹിക്കുന്നത് റസൂലുള്ളാനെയാണ്. അള്ളാഹ് കഴിഞ്ഞാൽ നമ്മൾ ഏറെ സ്നേഹിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിനെയാണ്. ആ റസൂലിന്റെ മഹത്വം, റസൂല് ലോകത്ത് ചെയ്ത വിപ്ലവം, റസൂല് ലോകത്ത് ചെയ്ത മാറ്റം ശരിക്കും നമുക്ക് ലോകത്തോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയും. ആ പ്രവാചകന്റെ വ്യക്തിത്വത്തെ കുറിച്ച് നമുക്ക് ലോകത്തിന് ഏറ്റവും അനുസ്മരിക്കപ്പെടുന്ന വ്യക്തിത്വം റസൂൽ തന്നെയാണ്. ആ റസൂലിനെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കി കൊടുക്കും. അങ്ങനത്തെ റസൂലിനെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത് എന്നാണ് ഇവിടെ ഈ സന്ദർഭത്തിൽ ഈ ആയത്തിലൂടെ പറഞ്ഞു വന്നൊരു സംഗതി അതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഈ ഒരാഴ്ച കൂടി നോക്കൂ. അവലം മാ സാബത്തുക്കും മുസീബത്തും കദ് അസബ്തും മിസ്ലൈഹാ ഖുൽതും അന്നാ ഹാദാ ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസികും ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ അവലം മാ സാബത്തുക്കും മുസീബത്തും കദ് അസബ്തും മിസ്ലൈഹാ ഖുൽതും അന്നാ ഹാദാ ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസികും. നോക്കൂ, അവലം മാ സാബത്തുക്കും നേരത്തെ പറഞ്ഞ പോലെ ചോദ്യമാണ്. വാ മറ്റേനോട് ചേർത്താൻ അടുത്ത നേരത്തെ പറഞ്ഞതിനോട് ചേർത്ത് പറയുന്നതാണ്. ലമ്മാ അസാബത്തുക്കും, നിങ്ങൾക്ക് ബാധിച്ചപ്പോഴൊക്കെയോ, നിങ്ങൾക്ക് ബാധിച്ചപ്പോഴൊക്കെ ഒക്കെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാധിച്ചപ്പോഴോ എന്നർത്ഥം. അവലം മാ അസാബത്തുക്കും, നിങ്ങൾക്ക് ബാധിച്ചപ്പോഴോ, എന്ത് മുസീബത്തിന് ഒരു വിപത്ത്, കത് അസബ്തും നിങ്ങൾക്ക് ബാധിച്ചപ്പോഴൊക്കെ ആണോ എന്നിട്ട് പിന്നെ വേറെ അതിന്റെ ഒരു ഇടവർത്താനം പറയാണ്. കത് അസബ്തും നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ട് മിസ്ലൈഹ, കത് അസബ്തും നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ട് മിസ്ലൈഹ, അതിന്റെ രണ്ടത്ര. കുൽത്തും, അപ്പോൾ നിങ്ങൾ പറയുകയാ പറഞ്ഞുവോ, അന്നാഹാദ ഇതെങ്ങനെയാണ്, കുൽ പറയുക, ഹുവ ഇത്, മിൻ അൻദി അംഫുസിക്കും ഇത് നിങ്ങളുടെ തന്നെ അടുക്കൽ നിന്നാണ്. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും ഖദീർ കഴിവുള്ളവരാണ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്കൊരു വിപത്ത് നേരിട്ടു. അപ്പൊ അതിന്റെ ഇടയിൽ അല്ല പറയാണ് അതിന്റെ ഇരട്ടി നിങ്ങൾക്ക് നിങ്ങള് ശത്രുക്കൾക്കും വരുത്തി വെച്ചിട്ടുണ്ട്. അത് അസത്വം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുത്തിയിട്ടുണ്ട്. മിസ്ലൈഹ അതിന്റെ ഇരട്ടി അവർക്ക് നിങ്ങളും വരുത്തി വെച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഒരു വർത്തമാനം പറഞ്ഞ അപ്പൊ നിങ്ങൾക്ക് ഒരു വിപത്ത് വന്നപ്പോ നിങ്ങൾ ചോദിക്കുകയാണ് അന്നാഹാദാ ഇതെങ്ങനെയാണ്, ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കാൻ. കുൽ പറയുക, ഹുവമിൻ ഇൻദി അംഫുസിക്കും, ഇത് നിങ്ങളുടെ തന്നെ പക്കൽ നിന്നുണ്ടായതാണ്. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അവലമ്മ അസാബത്തു, നിങ്ങൾക്കൊരു വിപത്ത് ഇങ്ങോട്ട് സംഭവിച്ചപ്പോൾ നിങ്ങൾ എന്ത് ചോദിക്കുന്നു, അന്നാഹാദാ ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിക്കുന്നു അല്ലേ. നിങ്ങൾക്കിപ്പോ ഒരു വിപത്ത് സംഭവിച്ചിരിക്കുന്നു, കഷ്ടനഷ്ടങ്ങൾ ഊതി യുദ്ധത്തിൽ സംഭവിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കണിച്ച് എങ്ങനെ ഇത്, ചില ദുർബല വിശ്വാസികളും ചില വേണ്ടത്ര ഇസ്ലാമിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരുമായ ആളുകൾ, സഹാബാക്കൾ, ചില ആളുകൾ, അവരുടെ ഒരു അന്വേഷണം, ഞങ്ങളിപ്പോ നബിയുടെ കൂടെ അല്ലേ ജീവിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി യുദ്ധത്തിലുണ്ട്, മുസ്ലിങ്ങൾക്ക് വിജയമുണ്ട്, രക്ഷയുണ്ട്, വിജയമുണ്ട് എന്നൊക്കെ അല്ലേ പറഞ്ഞത്. എന്നിട്ട് ഈ യുദ്ധത്തിൽ 170 ഷഹീദായി, ഒരുപാട് പരിക്കുകൾ പറ്റി, ഒരുപാട് പ്രയാസങ്ങൾ വന്നു, ഇതെങ്ങനെ സംഭവിക്കണത്? നിങ്ങൾക്കൊരു വിപത്ത് സംഭവിക്കുമ്പോ നിങ്ങൾ ചോദിക്കുന്നു അന്നാഹാദാ ഇതെങ്ങനെ സംഭവിക്കുന്നു, നിങ്ങൾ ചോദിക്കുന്നു. അതിന്റെ ഇടയിൽ അല്ല പറയാണ് ഇത് ഇത്ര വലിയ ചോദിക്കാനൊന്നുമില്ല. നിങ്ങളെ അത് അസബ്തും മിസ്ലൈഹ, മിസ്ലഹ എന്ന് പറഞ്ഞാൽ അത്ര എന്നാണ്, അല്ലെങ്കിൽ മിസ്ലൈഹ അതിന്റെ രണ്ടത്ര. ഇത് നിങ്ങള് അവരെയും നിങ്ങൾ രണ്ടത്ര ബാധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനു മുമ്പ് ബദർ യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചത്, 70 ശത്രുപക്ഷത്തിൽ നിന്ന് കൊല്ലപ്പെട്ടു. ഏകദേശം 70 പേരെ ബന്ധനസ്ഥരാക്കുകയും ചെയ്തു. ബന്ധനസ്ഥരാക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് മരിക്കുന്നതിനേക്കാളും ദുരിതാണ്. ശരിക്കേ അത്രയാണ്. ഇപ്പൊ ഇവിടെ മുസ്ലിമീങ്ങൾ 70 ഷഹീദായിട്ടേ ഉള്ളൂ, ഒരൊറ്റാള് ബന്ധനസ്ഥരാക്കിയിട്ടില്ല, ഒറ്റാളെ പോലും ബന്ധനസ്ഥരാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ 70 ഷഹീദായെങ്കിൽ അവിടെ അന്ന് 70 ഷഹീദുവാക്കി അത്ര തന്നെ ആളുകളെ ബന്ധനസ്ഥരാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ രണ്ടത്ര കിട്ടിയ. ഇവിടെ മുസ്ലിമീങ്ങൾ അന്ന് 14 പേരാണ് ഷഹീദായതെങ്കിൽ ഇവിടെ മുശ്രിക്കുകൾ 70 23 എന്തായാലും 24 താഴെയുള്ള കണക്കില്ല, അത്രയും ആളുകൾ മുശ്രിക്കുകളുടെ ഭാഗത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഈ വിപത്ത് എന്ന് പറയുന്നത് ആദ്യമായിട്ട് മുസ്ലിങ്ങൾക്ക് സംഭവിക്കണമെന്നല്ല, നിങ്ങളെ ഈ നിങ്ങളെക്കാൾ വളരെ വലിയ സംഘത്തിന് ഇത്രയും ചെറുതായിരിക്കെ തന്നെ നിങ്ങൾ രണ്ടത്ര പരിക്ക് അവർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇത്തിരി പരിക്ക് പറ്റിയപ്പോൾ നിങ്ങൾ വിചാരിച്ചെന്താ ഭൗതിക ലോകത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കി തരുന്നാണോ നിങ്ങൾ വിചാരിച്ചത്? അന്നഹാദാന്ന് ചോദിക്കാൻ. ഇനി ഈ വിപത്ത് എന്താ കാരണം? ഹുവമിൻ കുൽ, പറയുക, ഹുവമിൻ ഇന്ത്യ അംഫുസിക്കും, ഇത് നിങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായ കുഴപ്പമല്ലേ? നിങ്ങൾ അനുസരണക്കേട് കാണിച്ചത് കൊണ്ട്, നിങ്ങൾ നേതാവിനെ അംഗീകരിക്കാത്തത് കൊണ്ട്, നിങ്ങൾ മരണഭയം കാണിച്ചത് കൊണ്ട്, നിങ്ങൾ സമ്പത്തിനോടുള്ള ആർത്തി കാണിച്ചത് കൊണ്ട്, നിങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച കൊണ്ട് സംഭവിച്ചതല്ലേ ഇതൊക്കെ? ഹുവമിൻ ഇന്ത്യ അംഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെ വന്ന വിപത്താണിത്. ഹുവമിൻ ഇന്ത്യ അംഫുസിക്കും. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവരാണ്. അതി മുഫസ്സിറുകൾ പറഞ്ഞ അർത്ഥം, അള്ളാഹ്ക്ക് നിങ്ങളെ ശിക്ഷിക്കാനും അവരെ ശിക്ഷിക്കാനും ഒക്കെ അള്ളാഹ്ക്ക് കഴിവുണ്ട്. നിങ്ങൾ വിചാരിച്ചോ വിശ്വാസികളുടെ സംഘത്തിന് അള്ളാഹു തആല ദുനിയാവിൽ ഇങ്ങനെ പൂമത്തെ വിരിച്ച് എന്നും വിജയം ഒരുക്കി തരുന്നാണോ വിചാരിച്ചത്? അല്ല, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വീഴ്ച പറ്റിയാൽ നിങ്ങൾക്കും വിപത്തുകൾ സംഭവിക്കും. രക്ഷാശിക്ഷകളുടെ ആത്യന്തികമായ രക്ഷാശിക്ഷകൾ നൽകപ്പെടുന്ന പരലോകത്താ, അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. മനസ്സിലായി കാണാൻ വിചാരിക്കുന്നു. അതിന്റെ അടുത്ത ഒരു ഇതിൽ കൂടി പറയുന്നു, ഒമാ അസാബക്കും യൗമൽ തക്കൽ ജംആനി ബിഇദ്നില്ല ഫബിഇദ്നില്ല വലിയവലമൽ മുഅ്മിനീൻ. ഒമാ അസാബക്കും, നിങ്ങൾക്ക് ബാധിച്ചത്, യൗമൽ തക്ക, കണ്ടുമുട്ടിയ ദിവസം നിങ്ങൾക്ക് ബാധിച്ചത്, അൽ ജംആനി, രണ്ട് സംഘങ്ങളും കണ്ടുമുട്ടിയ ദിവസം നിങ്ങൾക്ക് ബാധിച്ചത്, നിങ്ങൾക്ക് പറ്റിയ വിപത്തുകള്, ഫബിഇദ്നില്ല, അല്ലാഹുവിന്റെ സമ്മതം കൊണ്ടാണ്, അള്ളാഹുവിന്റെ അനുമതി മൂലമാണ്, അള്ളാഹുവിന്റെ അറിവോടുകൂടി തന്നെയാണ്. വലിയ അകലമൽ മുഅ്മിനീൻ, വലിയ അകലമാവൻ അറിയുന്നതിനു വേണ്ടിയും, അൽ മുഅ്മിനീൻ, വിശ്വാസികളെ, അന്ന് മുശ്രിക്കുകൾ, അന്ന് മുസ്ലിം ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് പറ്റിയ പരിക്കും പ്രയ കഷ്ടനഷ്ടങ്ങളോ അള്ളാന്റെ തീരുമാനത്തിന് അതിജീവിച്ചുണ്ടായതൊന്നുമല്ല, അള്ളാഹ് അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ അനുമതിയോടും കൂടി തന്നെ സംഭവിച്ചതാണ്. എന്താ സംഭവിക്കാന്ന് എല്ലാം അറിയുന്ന അള്ളാഹുവിനറിയാം. അത് അള്ളാഹുവിന്റെ ഒക്കെ പിടുത്തത്തിൽ നിന്ന് അപ്പുറം സംഭവിച്ചു പോയതൊന്നുമല്ല, അപ്പൊതിനില്ല, അത് അള്ളാഹു അറിഞ്ഞിട്ട് അതൊക്കെ അവിടെ ഹൈറും ഷെറും ഒക്കെ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ്. ആ ഖദറിലുള്ള വിശ്വാസത്തോടെ ഊട്ടിയുറപ്പിക്കുകയാണ്. മാത്രല്ല, ഇതുവഴി ചില സംഗതി അന്ന് ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു പരിക്ക് പറ്റിയ വഴി നിങ്ങളെ ഒരുപാട് സംസ്കരിച്ചെടുക്കാൻ സാധിക്കുന്നു എന്ന് മാത്രമല്ല, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ യഥാർത്ഥ വിശ്വാസി എന്നറിയാൻ കഴിയുന്നു. അതെ, അടുത്തായത്തിൽ അത് ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. വലിയ അവലമല്ലദീന നാഫക്കു എന്നും പറയുന്നു, മുനാഫിക്കുകൾ അറിയുന്നതിന് വേണ്ടിയാന്ന് പറഞ്ഞിട്ടാണ് അടുത്തായത്തോട് ഇന്ന നാളെ പറഞ്ഞു വന്നത്. എന്താന്ന് പറഞ്ഞാൽ യഥാർത്ഥ സത്യവിശ്വാസി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഈ കഷ്ടനഷ്ടം ഒന്നും സംഭവിച്ചത് അള്ളാഹുടെ തീരുമാനത്തിന്റെ അപ്പുറത്ത് വേറെ ആരോ കൊണ്ടൊന്നും വരുത്തിയോന്നല്ല, അള്ളാഹ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാകും ഈ ദുനിയാവില്. അപ്പുറത്ത് പ്രത്യേകം പറഞ്ഞാൽ അള്ളാഹു ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ ഈ മുത്തലാഹുന്ന് അത്ര സൂര്യ പഠിപ്പിച്ചില്ല, അവരെ പരീക്ഷിക്കും. അത്ര പരീക്ഷണങ്ങളാണിത്. മാത്രമല്ല, ഇവിടെ വളരെ കൃത്യമായി ഹുവമിന്നന്തി അംഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെ സംഭവിച്ച വിപത്ത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. നിങ്ങൾ ചെയ്ത അനുസരണക്കേടിന്റെ, നേതൃത്വത്തോട് അംഗീകരിക്കാത്തതിന്റെ, നിങ്ങൾ ധന സമ്പത്തിനോടുള്ള ആർത്തി കാണിച്ചതിന്റെ, നിങ്ങൾ മരണഭയം കാണിച്ചതിന്റെ ഫലമായി ഉണ്ടായിത്തീർന്ന വിപത്താണിത് എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പൊ ഇൻഷാല്ലാ സമയം കുറച്ചായി, അപ്പൊ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ രൂപത്തിൽ നമ്മളിങ്ങനെ കാര്യങ്ങൾ പഠിച്ചു പോകണം. നന്നായിട്ട് ഇതിന്റെ കുറെ ആഴ്ചകളൊക്കെ ഉദ്ധരിച്ച് നിങ്ങൾക്ക് യൂട്യൂബ് നോക്കിയാൽ നിങ്ങൾക്ക് പിന്നീട് നന്നായി പഠിക്കുന്ന ആളുകൾക്ക് തോറ്റപ്പം. ഞാൻ നേരത്തെ പറഞ്ഞ ആ ജാഫർ അബി താലിബിന്റെ പ്രസംഗം ഞാൻ കിട്ടുന്നു, ഒരാള് പഠിക്കുകയാണെങ്കിൽ അതൊക്കെ പഠിക്കാൻ, നമ്മള് ഖുർആൻ ക്ലാസ് കേൾക്കുന്നവർ മാത്രമായാൽ പോരാ, പഠിച്ച ആയത്തുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇവിടുന്ന് കിട്ടുന്ന ഓരോ ഇൽമും അത് എവിടെ പ്രയോഗിച്ചു എന്ന് ആൾ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. നമ്മളൊക്കെ പ്രബോധകരാ, നമ്മളൊക്കെ ഇസ്ലാമിനെ അറിഞ്ഞ ആളുകളാ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ലോകത്ത് കൂടിക്കണക്കിന് മനുഷ്യർ ഇസ്ലാമിന്റെ സന്ദേശം കിട്ടാത്തവരെ കിട്ടിയ നമ്മള് അതൊക്കെ ഏതോ മൗലവിമാരുടെ ഉസ്താദ്മാരുടെ ബാധ്യത എന്ന് വിചാരിക്കാൻ പാടില്ല. ആ പഠിച്ച നമ്മുടെ ബാധ്യതയാണ് നമുക്ക് അറിയുന്ന ആയത്തും ഹദീസും ആശയങ്ങളും ആളുകൾക്കും മറ്റുള്ളവർക്കും മക്കൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ പലരും എന്നോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു, മോള് മോശമായിട്ട് ദീനിയായിട്ട് ജീവിക്കണില്ല, നിസ്കരിക്കണില്ല, മോന് ഇസ്ലാമികമായി ജീവിക്കണില്ല എന്നൊക്കെ പറഞ്ഞ രണ്ട് ആളുകൾ ഇന്നലെ വിളിച്ചിരുന്നു. അതൊക്കെ പ്രാർത്ഥിക്കാം, പക്ഷെ പ്രാർത്ഥനയോടൊപ്പം നമ്മൾ നല്ല ശ്രദ്ധയോടുകൂടി അവരെ വളർത്തുന്നതിലും ശ്രദ്ധിക്കണം. അവർക്ക് സന്ദർഭോചിതം ഉദ്ദേശങ്ങൾ കൊടുക്കണം. അവരെവിടെയൊക്കെ പഠിക്കാൻ പറ്റും, എന്തെല്ലാം വേണ്ടാത്രവും പഠിച്ചു തീർന്നാൽ പിന്നെ നമ്മൾ കയ്യിൽ നിന്ന് പോകും. അപ്പൊ നമ്മളും മക്കളെയൊക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യണം. മാത്രമല്ല, നമ്മൾ കുറച്ച് ആളുകൾ ഓരോ കുടുംബം എന്ന് വിചാരിക്കുമ്പോൾ നാലഞ്ച് കുടുംബത്തിന് ഈ ക്ലാസ്സിലേക്ക് ക്ഷണിക്കണം. അങ്ങനെ കൂടുതൽ പ്രബോധകരാകുമ്പോഴാണ് ഇതിന്റെയൊക്കെ സന്ദേശം യഥാർത്ഥത്തിൽ, ഇതിന്റെയൊക്കെ ഫലം, ഈ പഠിക്കുന്നതിന്റെയൊക്കെ ഫലം നമ്മുടെ ജീവിതത്തിൽ വരിക. ജീവിതത്തിൽ എന്ത് ഫലവും മുസീബത്തുകളൊക്കെ വന്നാലും അതൊന്നും നമ്മൾ പ്രയാസപ്പെടുന്നതൊക്കെ അന്ന് തീരുമാനിച്ചിട്ടാണുള്ള വിശ്വാസം നമ്മുടെ ഭാഗത്തുണ്ടാക്കണം. ലോകത്തിനുണ്ടായ ഈ മാറ്റങ്ങളൊക്കെ റസൂലുള്ളാഹിയുടെ ഭാഗത്തുനിന്നുണ്ടായ മാറ്റമാണ്, റസൂൽ കൊണ്ടുവന്ന ദീനിന്റെ മാറ്റമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആ റസൂലിനോടുള്ള മുഹബത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. റസൂലിനെ അംഗീകരിക്കലാണ് അവരോടുള്ള മുഹബത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലനം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു ഞങ്ങൾക്ക് ഇനി പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ. അള്ളാഹുവെ, നരക ശിക്ഷയിൽ നിന്ന്, ഖബറിലെ ശിക്ഷയിൽ നിന്ന്, മഹ്ശറിന്റെ തീക്ഷ്ണതയിൽ നിന്ന് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകണേ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും മരിച്ചിട്ടുണ്ട്. ഇപ്പോ എടയൂര് പൂക്കാട്ടിരിയുള്ള ജമീല സാഹിബ, അതേപോലെ വെളിയങ്കോട് മിറായി കുട്ടി, അവന്റെ ഒരു കുടുംബവും കൂടിയാണ്. അതുപോലെ പലരും കോവിഡ് ബാധിതരായിട്ട് ഒരുപാട് ആളുകൾ മരിച്ചിരിക്കുന്നു. പലരും ICU ആശുപത്രിയിലുമാണ്. പെരിന്തൽമണ്ണയിലുള്ള നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ സ്ഥിരം പഠിതാവായ ഒരു സഹോദരിയും ഭർത്താവും അവർ ആശുപത്രിയിലാണ്. അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് ആശുപത്രിയിലാണ്. പലയിടത്തുനിന്നും ആശുപത്രി എടുത്ത് പറയുന്നില്ല, നമ്മുടെ പ്രാർത്ഥനയിൽ അവരുടെ ഒക്കെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അതേപോലെ നമ്മളെല്ലാവരുടെയും പലരും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ചിലരുടെ ഒക്കെ പ്രാർത്ഥനയുടെ മോന്റെ കാര്യം പറഞ്ഞു, നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ട് അതൊക്കെ വളരെ എളുപ്പമാകുകയാണ്. പ്രാർത്ഥന കൊണ്ട് അതൊക്കെ എളുപ്പമാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന നമ്മൾ നന്നായി നടക്കുക, ആരോഗ്യശീലങ്ങൾ പാലിക്കുകയും രോഗങ്ങൾ ചികിത്സ നടത്തുകയൊക്കെ ചെയ്യുക. അല്ലാഹുവേ, സർവശക്തനായ ദാദ, എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുമാറാകണേ. കൊറോണ പോലുള്ള മാരക രോഗങ്ങളും കാത്തുരക്ഷിക്കുമാറാകണേ. ഞങ്ങളെല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ചു തരുമാറാകണേ. ഞങ്ങളിൽ നിന്ന് വിട്ടുപോയവർക്ക് മഹഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകണേ. ഈ നേരത്തെ പറഞ്ഞ സഹോദരിമാരും അതേപോലെയുള്ളവരൊക്കെ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയവർക്ക് നീ മഹഫിറത്തും റഹമത്തും നൽകുമാറാകണേ. ഈമാനോടുകൂടി ജീവിക്കാനും മുസ്ലിമായി ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകണേ. പടച്ചവനെ, എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നീ ചെയ്യുമാറാകണേ. ഈ ഖുർആൻ പഠനം സാലിഹായ അമലായി റബ്ബേ കബൂൽ ചെയ്യുമാറാകണേ. അത് ഞങ്ങളെ നരകമോചനത്തിനും സ്വർഗപ്രവേശനത്തിനും കാരണമാക്കി തീർക്കുമാറാകണേ. അത് ഞങ്ങളുടെ കണ്ണുകൾ ഉൾക്കാഴ്ചയാക്കി തീർക്കുമാറാകണേ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ. മക്കളെ, ഇണകളെ, ഞങ്ങളുടെ മാതാപിതാക്കളെ റബ്ബെ നീ അനുഗ്രഹിക്കുമാറാകണേ. ഞങ്ങളിൽ നിന്ന് വിട്ടുപോയവർക്ക് നീ മഗ്ഫിറത്തും റഹമത്തും നൽകുമാറാകണേ. സാമ്പത്തിക പ്രയാസം വല്ലാതെ ചിലർ അനുഭവിക്കുന്നുണ്ട് പടച്ചവനെ, എല്ലാ ദുരിതങ്ങളിലും പല മുസ്തീബത്തുകളിലും നിന്നും കാത്തുരക്ഷിക്കുമാറാകണേ. സാമ്പത്തിക പ്രയാസങ്ങളിൽ നിങ്ങൾ നീ കരകയറ്റുമാറാകണേ. ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആൻ ലിഖുലൂബിന ളിയാഅ വലിയ ബുസാരിന ജലാഅ വലിയ അസ്ഖാമിന ദബാഅ വലിയ ദുനൂബിന മുമഖിസ വാനിൽ നാരി മുഖല്ലിസ. അല്ലാഹുമ്മ നജ്ജിനാ മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ദഖല്ലാ ഫീ ജന്നതിക നഖീം. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂലന്ന മിനൽ ഖാസിരീൻ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم انا نستلك باسمائك الحسنى وصفاتك العلى ان تدفع عنا البلاء وان تكشف عنا البلاء. اللهم اكشف عنا قرونا. اللهم اكشف عنا قرونا. اللهم اكشف عنا قرونا عن بلادنا وعن بلاد المسلمين وعن العالمين اجمعين يا رب العالمين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. اللهم اشف امراضنا ويسر امورنا يا رب العالمين. واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.